Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 13-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെ വാക്യങ്ങൾ. ക്രിസ്തു പ്രവർത്തിച്ച രണ്ട് അത്ഭുതങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തുന്നത്. ഇവിടെ ദൈവിക സൗഖ്യദാനത്തിന്റെ സ്വീകർത്താക്കൾ രണ്ടും സ്ത്രീകളാണ്. 1-ാമത്തേത് കഫർനാമിലെ പ്രാർത്ഥനാലയത്തിലെ ജൈറസ് എന്ന പേരുള്ള പ്രധാനിയുടെ മകൾ. 2-ാമത്തേത് രക്തസ്രാവത്താൽ വിഷമിച്ചിരുന്ന കാനാന്യ സ്ത്രീ. രണ്ട് ഭാഗങ്ങളായി സുവിശേഷകൻ മർക്കോസ് വിവരിക്കുന്ന സംഭവങ്ങൾക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുമുണ്ട്. 1, അത്ഭുതകരമായി ലഭിക്കുന്ന ശാരീരിക സൗഖ്യത്തിൻ്റെ വിവരണമാണെങ്കിൽ 2-ാമത്തേത് ആത്മാവിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ ആർജിച്ച ആന്തരിക വെളിച്ചത്തിൻ്റെ അനുഭവവുമാണ്. ഒരു വശത്ത് ക്രിസ്തു താഴ്മയിൽ ഇറങ്ങിച്ചെന്ന് മനുഷ്യൻ്റെ ശാരീരിക ആലസ്യം സുഖപ്പെടുത്തുമ്പോൾ, മറുഭാഗത്ത് അവിടുന്ന് അസ്വസ്ഥമായ മനുഷ്യഹൃദയത്തിന് സാന്ത്വനമേകി രക്ഷ പ്രദാനം ചെയ്യുന്നു, അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ദേവാലയത്തിലെ പ്രധാനിയായിരുന്ന ജൈറസിന്റെ പുത്രി മരിച്ചുവെന്നറിയുമ്പോൾ ക്രിസ്തു പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക എന്നാണ്. ബാലികയുടെ വീട്ടിലേക്ക് അവിടുന്ന് ഉടനെ പോവുകയും അവിടെ ചെന്ന് അവളെ കൈപിടിച്ച് ഉയർത്തി അവൾക്ക് ജീവൻ നൽകി. ക്രിസ്തുവിന്റെ രക്ഷാകര ശക്തിക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് വിശുദ്ധ ജെറോം ഈ വചനഭാഗം വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നത്. മകളെ, എന്റെ കൃപയാൽ നീ എഴുന്നേൽക്കുക. നിനക്ക് സൗഖ്യം ലഭിക്കുന്നത് നിന്റെ യോഗ്യതകളാലല്ല എന്ന് സിദ്ധൻ വിശുദ്ധ ജെറോം പറയുമ്പോൾ, മനുഷ്യരുടെ നന്മയും സൗഖ്യവും ദൈവകൃപയാലാണെന്ന വസ്തുതയ്ക്ക് അദ്ദേഹം ഇവിടെ കൂടുതൽ ആക്കം കൊടുക്കുന്നത് ശ്രദ്ധേയമാണ്. ഹെൻറി കോസ്റ്റ്നറുടെ വളരെ വിഖ്യാതമായ സിനിമയാണ് ദ റോബ്. ലോയിഡ് കസേലിന്റെ നോവലിനെ ആധാരമാക്കിയാണ് സിനിമ നിർമ്മിക്കപ്പെട്ടത്. കാൽവരിയിൽ വച്ച് ഉരിഞ്ഞു മാറ്റപ്പെട്ട ക്രിസ്തുവിന്റെ മേലങ്കിയെ ആധാരമാക്കിയും ആനോ ഡോമിനി ക്രിസ്താബ്ദം 32 മുതൽ 38 വരെ കാലഘട്ടങ്ങളിലെ റോമൻ ചരിത്രം കൂട്ടിക്കലർത്തി മെനഞ്ഞെടുത്ത അതിമനോഹരമായൊരു കഥയാണിത്, ചലച്ചിത്രമാണിത് ദ റോബ്. ക്രിസ്തുവിന്റെ വസ്ത്രാഞ്ജലത്തിലൂടെ ഊർന്നിറങ്ങുന്ന സൗഖ്യദാനത്തിന്റെ ദൈവിക ശക്തിയാണ് ഈ ചിത്രത്തിന്റെ കഥാതന്തു എന്ന് നമുക്ക് പറയാം. ഒരു ദൈവിക സാന്ത്വന സ്പർശത്തിന്റെ അതിമനോഹരമായ ചലച്ചിത്രാവിഷ്കരണം. അപ്പോൾ ക്രിസ്തു എപ്രകാരം മനുഷ്യന് സമഗ്ര വിമോചനം നൽകാൻ ആഗതനായി എന്ന സന്ദേശം ആവിഷ്കരിക്കുന്ന സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള കാനാൻകാരി സ്ത്രീയുടെ രക്തസ്രാവം സുഖപ്പെടുത്തിയ സംഭവവും ഈ ചലച്ചിത്രത്തിന് ആവേശമായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. രണ്ട് ഘട്ടമായിട്ടാണ് സുവിശേഷം പറയുന്ന ഈ അത്ഭുതം നടക്കുന്നത്. ആദ്യം ഒരു ശാരീരിക സൗഖ്യദാനമാണെങ്കിൽ, 2-ാം ഘട്ടത്തിൽ വിശ്വാസപൂർവം തന്നെ സമീപിക്കുന്നവർക്ക് ദൈവം നൽകുന്ന കൃപാസ്പർശത്തിൻ്റെ ആത്മീയ സൗഖ്യം പ്രകടമാക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു ആ സ്ത്രീയോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു, സമാധാനത്തിൽ പോവുക, നീ രോഗവിമുക്തയായിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇന്നത്തെ സുവിശേഷ സംഭവത്തിൻ്റെ കേന്ദ്രഭാഗത്ത് രക്ഷ എന്ന പദം 3 പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാൽവേഷൻ, ആദ്യം അവിടുത്തെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, താൻ സൗഖ്യപ്പെടും, രക്ഷപ്പെടും എന്നവൾ വിശ്വസിച്ചു. 2, തന്നെ സ്പർശിച്ചവളോട് തിരിഞ്ഞു നിന്ന് ക്രിസ്തു പറഞ്ഞത്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 3, യേശു സംസാരിച്ച ആ നിമിഷം അവൾ രക്ഷ പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു, മകളെ ധൈര്യമായിരിക്കുക എന്ന ക്രിസ്തുവിൻ്റെ പ്രയോഗം അവൾക്ക് ദേവകരുണയുടെ അടയാളമായെന്ന് പറയാം. അങ്ങനെ ക്രിസ്തു പ്രവർത്തിച്ച സൗഖ്യദാനത്തിൻ്റെ 2 സുവിശേഷ സംഭവങ്ങളും നമ്മോട് പറയുന്നത് ഭൗമികവും തിരച്ചീനവും മാത്രമായ ജീവിതത്തോടുള്ള സമീപനം മാറ്റി നാം ദൈവോന്മുഖരായി ലംബമായിട്ടത് ക്രമീകരിക്കണമെന്നാണ്. ജീവിത പ്രതിസന്ധികളുടെ പച്ചയായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷിക്കണേ ദൈവമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമ്മെ ഒരിക്കലും കൈവടിയാത്ത സ്രഷ്ടാവിൻ്റെ ദൈവിക പരിപാലനയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ നവീകരിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും വേണം. ദൈവമേ എൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തണേ എന്നെപ്പോഴും നാം പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥന മാത്രമാണ് നമ്മെ ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നത്. പ്രാർത്ഥന മാത്രമാണ് നമ്മെ ദൈവിക ഐക്യത്തിലെന്നും നിലനിർത്തുന്നത്. ഇനി നമുക്ക് ചുറ്റും വിശിഷ്യ നമ്മുടെ ഭവനങ്ങളിലും സമൂഹത്തിലുമുള്ള രോഗികളായവരോടും കാരണവന്മാരോടും വൃദ്ധജനങ്ങളോട് പരിഗണനയുള്ളവരായിരിക്കാം. ക്രിസ്തുവിൻ്റെ മനസ്സിലെന്നതുപോലെ തന്നെ നമ്മുടെ ഈ മനോഭാവത്തിൽ, മനോദർപ്പണത്തിൽ രോഗികളായ സഹോദരങ്ങളോടുള്ള സമീപനം പുനർനിർവചിക്കപ്പെടണം. പ്രായമായവരെയും വൈകല്യമുള്ളവരെയും പ്രത്യേകിച്ച് പാവങ്ങളെയും ഒക്കെ തള്ളിക്കളയുന്ന രീതിയിൽ സമൂഹത്തിൽ പ്രബലപ്പെട്ടു വരുന്നൊരു വലിച്ചെറിയൽ സംസ്കാരം നാം ശ്രദ്ധിക്കണം. നാം അത് ഇല്ലാതാക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദേവാലയത്തേക്കാൾ സഭ ഒരു ആതുരാലയമായി കണക്കാക്കപ്പെടണം, കാണണമെന്നാണ് പാപ്പ ഫ്രാൻസിസ് ഉദ്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഹോസ്പിറ്റൽ എന്നോ ഒരു ഹോസ്പിസ് എന്നോ നമുക്കതിനെ വിശേഷിപ്പിക്കാമെന്നും പാപ്പ ഫ്രാൻസിസ് ഉദ്ബോധിപ്പിക്കുന്നത്. എല്ലാവിധത്തിലുമുള്ള സൗഖ്യത്തിനും സാന്ത്വനത്തിനുമുള്ള ഇടമാവട്ടെ സഭ, ക്രൈസ്തവ ഭവനങ്ങൾ, ക്രൈസ്തവ സമൂഹങ്ങൾ. രോഗികളായ നമ്മുടെ സഹോദരങ്ങളെ, അവരുടെ ജീവിതക്കുരിശുകൾ ചുമക്കാൻ സഹായിക്കുന്നവരെ, വിശിഷ്യ ഡോക്ടർമാരെയും ആരോഗ്യ പരിപാലനയുടെ മേഖലയിലുള്ളവരെയും ആതുരാലയങ്ങളിൽ പ്രത്യേകിച്ച് നിശബ്ദമായ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന സഹോദരങ്ങളെയും നാം അനുസ്മരിക്കേണ്ടതാണ്, പ്രത്യേകം ഓർക്കേണ്ടതാണ്. മനുഷ്യയാതനകളുടെ സ്പന്ദനമറിയുന്ന ക്രിസ്തു ഇന്നത്തെ സുവിശേഷ ചിന്തയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവിക സൗഖ്യദാനത്തിൻ്റെ ഉപകരണങ്ങളാകുവാനാണ്. വേദനിക്കുന്നവർക്ക് സാന്ത്വന ലേപനം പകർന്നു കൊടുക്കുന്നവർ സ്നേഹത്തിൻ്റെ നിറകുടങ്ങളാണ്. ഈ സേവന മേഖലയിലുള്ളവർക്ക് ഉചിതമായ സാങ്കേതിക വൈദഗ്ധ്യവും വൈദ്യശാസ്ത്ര വിജ്ഞാനവും ആവശ്യമാണ്. എന്നാൽ അതിനുമുപരിയായിട്ട് രോഗികളോടും എളിയവരോടും പാവങ്ങളോടും കാണിക്കേണ്ട ഹൃദയപൂർവകമായ ശ്രദ്ധയും കരുതലും മനുഷ്യത്വവുമാണ് ഇന്നവർക്ക് കൂടുതൽ ആവശ്യം. അവർക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ കഴിവ്, അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പഠനത്തോടും പരിശീലനത്തോടുമൊപ്പം സാന്ത്വനം പകരാനുള്ള ഹൃദയത്തിൻ്റെ പരിശീലനവും ആതുര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനിവാര്യമാണ്. എന്തിന്, നമ്മുടെ കുടുംബങ്ങളിൽ രോഗഗ്രസ്തരാകുന്നവരെ, വിശിഷ്യ പ്രായമായ നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കാൻ നമുക്ക് സൗഖ്യദാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു കാഴ്ചപ്പാട് അനിവാര്യമാണ്, ആവശ്യമാണ്. ഇനി സഭയുടെ മുഴുവൻ അജപാലന ശുശ്രൂഷയ്ക്കും കൂടി വേണമെങ്കിൽ പറയാവുന്ന ഏകപദമാണ് സൗഖ്യം, സൗഖ്യദാനം. ഈശോ അവസാനം വരേക്കും ഈ സൗഖ്യദാന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് നമുക്ക് കാണാം. കുരിശോളം അവിടുന്ന് അതിൽ വ്യാപൃതനായിരുന്നു. അതിൻ്റെ ദൃശ്യാടയാളമാണ് പീഡാനുഭവയാത്രയുടെ തൊട്ടുമുൻപ് ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് പത്രോസ് വെട്ടിമുറിപ്പെടുത്തിയ സൈനികനെ, റോമൻ ഭടനെ ക്രിസ്തു സൗഖ്യപ്പെടുത്തിയത്. തൻ്റെ മരണശേഷവും അവിടുത്തെ നെഞ്ചിൽ നിന്നും വാർന്നൊലിച്ച രക്തവും ജലവുമാണ് അപരൻ്റെ അന്ധതയെ സൂര്യവെളിച്ചത്തിലേക്ക് വീണ്ടെടുത്തതെന്ന പാരമ്പര്യ കഥയും ഇവിടെ ഓർക്കേണ്ടതാണ്, അനുസ്മരിക്കേണ്ടതാണ്. പിന്നെയും എല്ലാവരും ഓർക്കുന്നുണ്ടാകാം ചാൾട്ടൺ ഹെസ്റ്റിനെ മുഖ്യ കഥാപാത്രമാക്കി വില്യം വയലർ സംവിധാനം ചെയ്ത ബെൻഹർ എന്ന ചലച്ചിത്രം. കാൽവരിയിൽ നിന്നും ഒഴുകിയെത്തിയ ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ സൗഖ്യപ്പെടുന്ന ബെൻഹർ കുടുംബത്തിൻ്റെ കഥയല്ലേ അത്? അങ്ങനെ ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങാനും അവിടുത്തോട് മാപ്പിരക്കാനും അവിടുത്തോട് സൗഖ്യം യാചിക്കാനും ധൈര്യമുള്ളവരിലാണ് അവിടുത്തെ കൃപാതിരേകം വർഷിക്കപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വരച്ചു കാട്ടുന്ന രക്ഷ എന്ന സംജ്ഞയ്ക്ക് വിവിധ വശങ്ങളുണ്ട് എന്നോർക്കണം. ആദ്യമായി ശാരീരിക സൗഖ്യം തരുന്നു, തുടർന്ന് സാമൂഹികവും മതപരവുമായ ഭ്രഷ്ടുകളിൽ നിന്നും അല്ലെങ്കിൽ വിവേചനങ്ങളിൽ നിന്നും വ്യക്തിയെ സ്വതന്ത്രമാക്കുന്നു. ഭീതിയും നിരാശയും അകറ്റി ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള പ്രത്യാശയും ആത്മധൈര്യവും അത് നൽകുന്നു. മാത്രമല്ല, തൻ്റെ സമൂഹത്തിലേക്കും സഹോദരങ്ങളിലേക്കും തിരികെ ചെല്ലാനുള്ള ആത്മവിശ്വാസവും അത് നൽകുന്നുണ്ട്. ദൈവം കാരുണ്യവാനാണ്. അവിടുത്തെ കരുണ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും അതിലംഘിക്കുന്നതാണെന്ന് ഓർക്കണം. പിന്നെ നമുക്ക് ലഭിക്കുന്ന സൗഖ്യദാനം നമ്മെ ദൈവത്തോടെന്ന പോലെ സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെടുത്തുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യണം. അതിനായി നാം പരിശ്രമിക്കുകയും വേണം. ഇങ്ങനെ സൗഖ്യത്തിൻ്റെ അല്ലെങ്കിൽ സൗഖ്യദാനത്തിൻ്റെ ഉപകരണമാകാൻ നമുക്ക് ബലമുണ്ടോ, ആത്മവിശ്വാസമുണ്ടോ നാം വിലയിരുത്തേണ്ടതാണ്. പലപ്പോഴും നാം സൗഖ്യപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, ഓറഞ്ചിൻ്റെ തൊലി കണ്ണിൽ ചീറ്റിച്ച സഹപാഠിയെ കരയിപ്പിച്ച ആ പണ്ടത്തെ കുട്ടികളിൽ നിന്നും അല്പം പോലും നാം വളർന്നിട്ടുമില്ല. സൗഖ്യമാധ്യമമാകാൻ വിളിക്കപ്പെട്ടവർ അവരിൽ തന്നെ സൗഖ്യം അനുഭവിക്കുന്നില്ലെന്നതാണ് സത്യം. അത് നമ്മിൽ തന്നെയുള്ള വലിയ പാരഡോക്സാണ്, വിരോധാഭാസമാണ്. സ്വന്തം ക്ഷതങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നി നടക്കുന്ന കുഞ്ഞു മനുഷ്യരാണ് നമ്മൾ. ഒരാന്തരിക സൗഖ്യം അനുഭവിക്കുകയാണ് പ്രധാനം. ഭൂമിയിൽ ക്രിസ്തുവോളം ക്ഷതമേറ്റ മറ്റൊരാളില്ല, എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അവിടുന്ന് സൗഖ്യപ്പെട്ടവനായിരുന്നു. തന്നെ കൊലമരത്തിലേറ്റിയ ക്രൂരതയ്ക്ക് വേണ്ടിയും അവിടുന്ന് മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ചില്ലേ? പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. മാത്രമല്ല, കൈവിട്ട് കളഞ്ഞ അല്ലെങ്കിൽ തന്നെ കൈവിട്ട് കളഞ്ഞെന്ന് സ്വയം ചിന്തിച്ചു പോയ ആ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ അവിടുന്ന് സ്വയം അർപ്പിച്ചിട്ട് ഏറ്റുപറഞ്ഞില്ലേ, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. താൻ ഏറ്റുവാങ്ങിയ ക്ഷതങ്ങൾ അവിടുത്തെ ആന്തരികതയെ വ്രണപ്പെടുത്തുകയോ ശിഥിലമാക്കുകയോ ചെയ്തില്ല. ഇതുപോലുള്ള മുറിപ്പെട്ട സൗഖ്യദായകർക്ക് വേണ്ടി, വൂണ്ടഡ് ഹീലേഴ്സിന് വേണ്ടി ഭൂമി ഇന്നും കാത്തിരിക്കുന്നു. മുളം തണ്ടിലെ മുറിപ്പാടുകൾ സംഗീതമാക്കുന്നവർക്ക് വേണ്ടി ഇതാ ലോകം ഇന്നും കാത്തിരിക്കുന്നു. ഈ ഗാനം ആലപിച്ചത് മനീഷയാണ്. രചന ഫാദർ തദേവു സരവിന്ദത്ത്. സംഗീതം ഹെക്ടർ ലൂയിസ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആണ്ടുവട്ടം 13-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.